ഒരു ദൈവപൈതൽ തന്റെ വ്യവഹാരവുമായി ലോകപ്രകാരമുള്ള കോടതിയിൽ പോകുന്നത് ശരിയാണോ?
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ബന്ധങ്ങളിലുണ്ടാകുന്ന ഉലച്ചിൽ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പ്രതിഫലിക്കും. മറ്റുള്ളവരോടുള്ള ഭാരം നമ്മുടെ ആത്മീക ജീവിതത്തെ തളർത്തും എന്ന് മാത്രമല്ല, ഭൌതിക ജീവിതത്തിലും പോറലുകൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ബന്ധമുള്ള ഒരൊറ്റ വ്യക്തിയോടും കൈപ്പായിട്ടിരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. പലരും തങ്ങൾക്ക് മറ്റുള്ളവരോടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അടിച്ചമർത്തി ജീവിക്കുവാൻ തത്രപ്പെടുന്നു. ഒതുങ്ങുകയില്ല സുഹൃത്തെ. മറ്റൊരു കൂട്ടർ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കോടതിയെ സമീപിക്കുന്നു. എന്നാൽ രണ്ട് വിശ്വാസികൾ തമ്മിലുള്ള വ്യവഹാരം പരിഹരിക്കേണ്ടത് എപ്രകാരമാണ്? ഒരു ദൈവപൈതൽ തന്റെ വ്യവഹാരവുമായി ലോകപ്രകാരമുള്ള കോടതിയിൽ പോകുന്നത് ശരിയാണോ? ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 5-ാം അധ്യായമാണല്ലോ കഴിഞ്ഞ ദിവസം നാം പഠിക്കുവാൻ ആരംഭിച്ചത്. 5-ാം അധ്യായത്തിൽ ഏറ്റവും നികൃഷ്ടമായ പാപം ചെയ്ത ഒരു വ്യക്തിയുടെ സംഭവം കൊരിന്ത്യ സഭയിലെ ആ നേതാക്കന്മാരെ പൌലോസ് ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ പൌലോസ് പറയുന്നു, ഒരുത്തൻ ചെയ്യുന്ന ചെറിയ പാപം ഒരു സഭയെ മുഴുവൻ ദുഷിപ്പിക്കുന്നതാകുന്നു എന്ന്. 7-ാം വാക്യം വരെ നാം ചിന്തിച്ചതായിരുന്നു. 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയും ആയ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക എന്ന്. ഒരു വ്യക്തി എപ്രകാരമാണ് രക്ഷിക്കപ്പെടുന്നത് എന്നല്ല പൌലോസ് സംസാരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള ഒരു വിശ്വാസിയുടെ നടപ്പിനെക്കുറിച്ചാണ് ക്രിസ്തു ഇവിടെ സംസാരിക്കുന്നത്. സ്വച്ഛത എന്നതിന് കലർപ്പില്ലാത്ത, നിർമ്മലമായ എന്ന അർത്ഥമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. നിർമ്മലത കൊണ്ട് മാത്രം ആരും ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നോർക്കണം. എന്നാൽ താങ്കൾ ഒരു ദൈവപൈതലാകുന്നു എങ്കിൽ താങ്കൾ നിർമ്മലൻ ആയിരിക്കും എന്നതിൽ സംശയമില്ല. വിശ്വാസികളിൽ ഇന്ന് സത്യസന്ധതയും നിർമ്മലതയും ഒക്കെ കാണുവാൻ ലോകം ആഗ്രഹിക്കുന്നു. ലോകത്തിൽ അതില്ല എങ്കിലും വിശ്വാസികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരിൽ അതുണ്ടാകണം എന്നത്രേ ലോകത്തിന്റെ ഡിമാൻഡ്. അത് ശരിയുമാണ്. പൌലോസ് പറയുന്നു, കൊരിന്തിലുള്ള നമ്മുടെ സഭയിൽ നിർമ്മലതയും സത്യസന്ധതയും ഒക്കെ ഉണ്ടായിരിക്കട്ടെ എന്ന്. അവിടെ ഉണ്ടായിരുന്ന സഭ വാസ്തവത്തിൽ നിർമ്മലമല്ലായിരുന്നു. അവരുടെ മധ്യത്തിൽ നികൃഷ്ടമായ അസാൻമാർഗികത്വം ഉണ്ടായിരുന്നു. അതുമായി രക്ഷപ്പെടാം എന്നത്രേ അവർ ചിന്തിച്ചത്. എല്ലാം ശരിയാകുന്നു എന്നവർ നടിക്കുകയും ചെയ്തു. അവർ സത്യമാകുന്നു പറയുന്നതെന്നും അവർ സത്യമായിട്ടാണ് ജീവിച്ചതെന്നും നടിക്കുമ്പോൾ തന്നെ വാസ്തവത്തിൽ അവർ അശുദ്ധിയിലും അസത്യത്തിലുമാണ് കഴിഞ്ഞിരുന്നത്. പെസഹ ആചരിക്കുന്നതുപോലെ ഒരാഴ്ചത്തേക്കല്ല, ജീവിതകാലം മുഴുവൻ ഒരു വിശുദ്ധ ഉത്സവമായി ആചരിക്കുക എന്നാണ് ഇവിടുത്തെ ആഹ്വാനം. 9 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്ന 5-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെ, ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടുപോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്ന് പേർപെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാനക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗം അരുത്, അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്കപോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. പൌലോസ് നേരത്തെ എഴുതിയതും നഷ്ടപ്പെട്ടു പോയതുമായ ഒരു ലേഖനത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നതെന്നത്രേ ചിന്തിക്കേണ്ടത്. ആ ലേഖനത്തിൽ അവൻ ഈ പാപങ്ങളെ കുറ്റം വിധിച്ചിരുന്നു. അധാർമികതയ്ക്ക് അസാൻമാർഗികതയ്ക്ക് കേൾവികെട്ട ഒരു പട്ടണമായിരുന്നു കൊരിന്ത്. അവിടെ ഉണ്ടായിരുന്ന വീനസിന്റെ അഥവാ അർത്തിമസ് ദേവിയുടെ മഹാക്ഷേത്രത്തിൽ മാത്രം 1000 ദേവദാസികൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. വാസ്തവത്തിൽ ഇവർ വേശ്യകളായിരുന്നു. ആ പട്ടണം മുഴുവൻ ഈ അസാൻമാർഗികതയ്ക്ക് വിൽക്കപ്പെട്ടതായിരുന്നു. അതെ, മതത്തിന്റെ പേരിലുള്ള അധാർമികത. ഇപ്പോൾ ഇതാ ഈ കൊരിന്തിലെ സഭ തങ്ങളുടെ ഇടയിലുള്ള ദുർമാർഗിയായ ഈ മനുഷ്യനെ തങ്ങളുടെ കൂട്ടായ്മയിലേക്ക് അംഗീകരിക്കുകയും അവനോടൊപ്പം ഭക്ഷണം കഴിക്കുവാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. അവൻ പാപത്തിൽ ജീവിക്കുന്നു എന്നവർക്ക് വ്യക്തമായിട്ടറിയാം. എന്നിട്ടും അവർ അവനെ അഭിനന്ദിക്കും വിധം പുറത്ത് തലോടി തങ്ങളുടെ സ്വന്തമായ ഒരാളെപ്പോലെ അംഗീകരിക്കുന്നു. കൊരിന്തിലെ സഭ ചിന്തിച്ചു തങ്ങൾക്ക് ലോകത്തിന്റെ നിലവാരത്തിലേക്ക് താണുവരാമെന്ന്. ഒഴുക്കിനനുസരിച്ച് പോകുന്നത് ജീവനില്ലാത്തതിന്റെ ലക്ഷണമാണ് സുഹൃത്തെ. ലോകത്തിന്റെ അസാൻമാർഗികതയിലേക്ക് താണിറങ്ങിക്കഴിഞ്ഞിട്ട് രക്ഷപ്പെടാമെന്നാണോ സഭ ഇന്ന് ചിന്തിക്കുന്നത്? ഏത് ദുർനടപ്പുകാരനും സഭയിൽ സ്ഥാനമുണ്ടല്ലോ. ക്രിസ്തുവിന്റെ പേരുകൂടി പറഞ്ഞ് ഇതിനെ എങ്ങനെ സഭ എന്ന് വിളിക്കുവാൻ സാധിക്കും? പ്രിയ സുഹൃത്തെ, ഇന്ന് സഭയ്ക്ക് അതിന്റെ ശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥ സഭയുടെ കോലം മാത്രമാണ് ഇന്ന് കാണുന്നത്. ശക്തി ഉണ്ടായിരിക്കേണ്ട സ്ഥാനങ്ങളിൽ അതും ഇതും കാട്ടി തള്ളി നീക്കുന്നു. സഭയെക്കുറിച്ച് പൊതുവായി മാത്രമാണ് ഞാൻ പറയുന്നതെന്ന് ഓർപ്പിക്കട്ടെ. അനേകരും ചിന്തിക്കുന്നത് ഒന്നും ശരിയല്ല, അതുകൊണ്ട് ഉള്ളതിൽ ഒതുങ്ങിക്കൂടി ഇങ്ങനൊക്കെ അങ്ങ് പോകാമെന്നത്രേ. പോയാൽ കൊള്ളാം, പക്ഷേ അത് സാധിക്കുന്നില്ലല്ലോ. ഇന്നും അനുഗ്രഹീതമായ ചില സഭകൾ ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദീപസ്തംഭം പോലെ മുന്നറിയിപ്പ് നൽകി നമ്മുടെ നാട്ടിൽ ദൈവവചനത്തിനു വേണ്ടി നിലകൊള്ളുന്ന സഭകൾ, ഒരുപക്ഷെ അതൊരു വലിയ സമൂഹമായിരിക്കേയില്ല. ചുരുക്കം പേർ ഏതെങ്കിലും ഒരു ചെറിയ വീട്ടിൽ കൂടി വരുന്നു. അവർക്ക് വലിയ ഗോപുരങ്ങളോടുകൂടിയ പള്ളികൾ കണ്ടെന്ന് വരില്ല. എന്നാൽ ദൈവവചനത്തിനായി അവർ നിലകൊള്ളുന്നു. എത്രയെത്ര സഭകൾ അങ്ങനെയുണ്ട്. അവർ ആരോരും അറിയാതെ ഏതെങ്കിലും ചെറിയ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നു. അതെ, അങ്ങനെ ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് അവർ മുൻപോട്ടു പോകുന്നു. അങ്ങനെ തീരുമാനമെടുക്കുന്ന നേതാക്കന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപക്ഷെ താങ്കൾക്ക് ചില വ്യക്തികളെ നഷ്ടപ്പെട്ടു എന്ന് വന്നേക്കാം. എന്നാൽ സഭ ശക്തമായിരിക്കും. സമൂഹത്തെ വിറപ്പിക്കുന്നതായിരിക്കും സഭ. മിക്കവാറും ആളുകൾ അനുരഞ്ജനത്തിന്റെ നയമാണ് സ്വീകരിക്കുന്നത്. ലോകം സഭയ്ക്കുള്ളിൽ പ്രവേശിക്കുവാൻ കണ്ണടച്ച് സമ്മതിക്കുന്നു. ലോകം കയറുവാൻ വരുമ്പോൾ കണ്ണടച്ചാൽ മതിയല്ലോ, പിന്നെ കാണുകയില്ലല്ലോ. സഭയ്ക്ക് അതിന്റെ ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. അശുദ്ധമായ ഒരു സഭ പക്ഷവാദം പിടിച്ച സഭയാണ്. ശുദ്ധമായ സഭ ശക്തമായ സഭയായിരിക്കും. ഒരു വ്യക്തിയുടെ കാര്യത്തിലും സത്യം അതുതന്നെയാണ്. വ്യക്തികളിൽ ശക്തിയില്ലാത്തതിന് കാരണം അശുദ്ധിയാണ്. തുടർന്ന് പൗലോസ് പറയുന്നത് ഇത് വ്യഭിചാരം എന്ന അശുദ്ധിക്കു മാത്രം ബാധകമായ ഒന്നല്ല എന്നത്രേ. അവൻ ഇത് തന്നെ അത്യാഗ്രഹത്തിനും ബാധകമാക്കുന്നു. പിശുക്കനായ ഒരു ശുശ്രൂഷകനെക്കുറിച്ച് ചിന്തിക്കുക. പണത്തിലും സുഖത്തിലും ഭൌതിക നേട്ടങ്ങളിലും മാത്രം കണ്ണും നട്ടിരിക്കുന്ന ആത്മീയനും ഈ കൂട്ടത്തിൽ പെടും എന്നോർക്കണം. പലപ്പോഴും ഇവരെ ദുർനടപ്പുകാരോട് തുല്യമാക്കുവാൻ നാം ധൈര്യപ്പെടാറില്ല. എന്നാൽ പൌലോസിന് ആ കാര്യത്തിൽ ഒരു മടിയുമില്ല. വിഗ്രഹാരാധികളെയും പൌലോസ് ഇതേ കൂട്ടത്തിലാണ് കാണുന്നത്. ഏതൊരു രൂപത്തെയും ആരാധിക്കുന്നവർ, പണത്തെയും പദവിയെയും മറ്റെന്തിനേയും ദൈവത്തെക്കാൾ ഉപരി ആരാധിക്കുന്ന ആളുകൾ അന്യദൈവങ്ങളെ, മായയെ ആരാധിക്കുന്നവരാണ്. ഇന്ന് ഇതെല്ലാം സഭയിൽ സർവ്വസാധാരണമായതിനാൽ ആരും അത്ര ഗൌനിക്കുന്നില്ല എന്ന അവസ്ഥയാണ്. ഇനിയും ശരിയാകില്ല എന്ന് ആത്മീയർ ചിന്തിക്കുന്നു. സുഹൃത്തെ, വിശുദ്ധിക്കു വേണ്ടി നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെങ്കിൽ ഈ തലമുറയിൽ തന്നെ നമുക്കൊരു വലിയ ആത്മീയ ഉണർവ് പ്രതീക്ഷിക്കാം. ദൈവത്തിന്റെ വചനം പറയുന്നത് സഭയിലെ അല്പം അശുദ്ധി ഉടനെ നീക്കിയാൽ വലിയ വിപത്തിൽ ചാടാതെ രക്ഷപ്പെടാമെന്നത്രേ. അല്പം പുളിപ്പ് മുഴുവൻ നശിപ്പിക്കും. ഒരൊറ്റ ആയുസ് മാത്രമേ ഉള്ളൂ. പരീക്ഷിച്ചു കളയുവാൻ ഈ ആയുസില്ല. നമുക്ക് ദൈവത്തിനു വേണ്ടി ലഭിച്ചിട്ടുള്ള സമയം ശക്തമായി നിൽക്കാം. ഇനിയും 12-13 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ വായിക്കുന്നത്, പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്കെന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെയല്ലയോ വിധിക്കുന്നത്? പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവേൻ. പുറത്തുള്ളവരെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തവരെ താൻ വിധിക്കുന്നില്ല എന്നത്ര പൗലോസ് പറയുന്നത്. അത് അവന്റെ പണിയല്ല. സഭയ്ക്കുള്ളിലുള്ളവരെയാണ് അവൻ വിധിക്കേണ്ടത്. പുറത്തുള്ളവരെ ദൈവം തന്നെ വിധിച്ചുകൊള്ളും. സഭയ്ക്കുള്ളിലുള്ള അശുദ്ധിയെ കൈകാര്യം ചെയ്യേണ്ടത് സഭയുടെ ഉത്തരവാദിത്വമാണ്. ഇത്രയൊക്കെ ആയപ്പോൾ കൊരിന്ത്യ സഭയിൽ എങ്ങനെ ഈ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമായി എന്നറിയാൻ നമുക്ക് താൽപര്യമുണ്ടാകും അല്ലേ? അതിന്റെ ഉത്തരത്തിനായി 2 കൊരിന്ത്യർ 2 അധ്യായത്തിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 2 കൊരിന്ത്യർ രണ്ടിന്റെ നാല് മുതൽ ഞാനൊന്ന് വായിക്കട്ടെ. വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണുനീരോടുകൂടെ ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല, എനിക്ക് നിങ്ങളോടുള്ള വലിയ സ്നേഹം നിങ്ങൾ അറിയേണ്ടതിനത്രേ. ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചു എങ്കിൽ അവൻ എന്നെയല്ല, ഒരു വിധത്തിൽ ഞാൻ കണക്കിലേറെ പറയരുതല്ലോ, നിങ്ങളെ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു. അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ഈ ശിക്ഷ മതി. അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവൻ ഉറപ്പിച്ചു കൊടുപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. തന്റെ ആദ്യത്തെ ലേഖനത്തിൽ പൗലോസ് എഴുതിയതിന്റെ വെളിച്ചത്തിൽ കൊരിന്ത്യ സഭയിലെ ദുർനടപ്പുകാരനായ മനുഷ്യൻ അഗാധമായ അനുതാപത്തോടെ തിരിഞ്ഞുവന്നു. ഹാ, എത്ര മനോഹരം! ഇന്ന് വിശ്വാസികളായ നമുക്ക് വളരെയേറെ ധൈര്യം ആവശ്യമാണ്. അനുരഞ്ജനമല്ല പിന്നെയോ സഭയിലെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് പാപമാകുന്നു എന്ന് പറയുവാനുള്ള ആ ധൈര്യം. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പാപത്തിൽ കഴിയുന്ന വിശ്വാസി അനുതപിച്ചേറ്റ് പറയും, തന്റെ വഴി അവൻ ക്രമീകരിക്കും. അതെ, ദാവിദിനെ പോലെ, കൊരിന്ത് സഭയിലെ പോലെ കൊരിന്തിയിലെ സഭ ഇത് വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുന്നു. എന്തുകൊണ്ട്? കാരണം ഈ പ്രകാരത്തിലുള്ള ഒരു കത്തെഴുതുവാൻ പൗലോസിന് ധൈര്യമുണ്ടായി. എന്തുകൊണ്ട് താൻ അങ്ങനെ ചെയ്തു എന്ന് പൗലോസ് തന്നെ പറയുന്നത് ശ്രദ്ധിക്കുക. ഏഴാം അധ്യായം 2 കൊരിന്ത്യർ 7:12 നാം വായിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് എഴുതിയത് അന്യായം ചെയ്തവൻ നിമിത്തമല്ല, അന്യായം അനുഭവിച്ചവൻ നിമിത്തവുമല്ല, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ഉത്സാഹം ദൈവത്തിന് മുൻപാകെ നിങ്ങളുടെ ഇടയിൽ വെളിപ്പെടേണ്ടതിന് തന്നെ. പൗലോസ് പറയുന്നത് ക്രിസ്തുവിന്റെ സഭയുടെ നന്മയ്ക്കായിട്ടാണ് അവൻ അങ്ങനെ എഴുതിയത് എന്നത്രേ. ഇന്ന് വളരെ വിദഗ്ധമായി പലരും ഒഴിഞ്ഞു മാറാറുണ്ട്. ഓ, അതൊക്കെ വലിച്ചുപൊക്കി പ്രശ്നമുണ്ടാക്കുവാൻ ആരെക്കൊണ്ട് കഴിയും, അങ്ങനൊക്കെ കിടക്കും. ഇങ്ങനെയുള്ള മനോഭാവം ഒരു സഭയെ നശിപ്പിക്കും. ഒരു വ്യക്തിക്ക് അത് അനുഗ്രഹമായിരിക്കില്ല. അങ്ങനെ അവൻ പറയുമ്പോൾ വാസ്തവത്തിൽ അവൻ ദൈവത്തെ പരിമിതപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് 6 അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ചില വാക്യങ്ങൾ ചിന്തിക്കാം. 6 അധ്യായം ഒരു ദൈവപൈതലും അവന്റെ രാഷ്ട്രത്തോടുള്ള ബന്ധത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു ദൈവപൈതലിന് രണ്ട് പൌരത്വമുണ്ടെന്ന് നാം എപ്പോഴും ഓർത്തിരിക്കണം. വിശ്വാസികളും പുറത്തുള്ളവരും പലപ്പോഴും ഈ വസ്തുതയെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. ഫിലിപ്പിലേഖനം 3:20 നാം വായിക്കുന്നത്, നമ്മുടെ പൌരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. ഒരു വിശ്വാസിയുടെ പൌരത്വം സ്വർഗ്ഗത്തിലാകുന്നു എന്ന വസ്തുത തന്റെ ഈ ഭൂമിയിലെ രാഷ്ട്രത്തോടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും അവനെ മാറ്റി നിർത്തുന്നില്ല. ഒരു വിശ്വാസിക്ക് ദൈവത്തോടും തന്റെ രാഷ്ട്രത്തോടും പ്രത്യേകം ഉത്തരവാദിത്വമുണ്ട്. നികുതി കൊടുക്കുന്നതിനായി ഹെരോദ്യർ നമ്മുടെ കർത്താവിനെ പരീക്ഷിച്ചപ്പോൾ അവൻ അത് വെളിപ്പെടുത്തി. ദൈവത്തോടും രാഷ്ട്രത്തോടുമുള്ള ഉത്തരവാദിത്വം ഹെരോദ്യർ ചോദിച്ചത്, നിനക്ക് എന്തു തോന്നുന്നു, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണം എന്ന് പറയിച്ചു. യേശു അതിന് നൽകിയ മറുപടി, എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ. ഒരു ദൈവപൈതലിന് തന്റെ രാഷ്ട്രത്തോടും തന്റെ ദൈവത്തോടും ഉത്തരവാദിത്വമുണ്ട്. ഒരു ദൈവപൈതലിന് മതപരവും മതേതരവുമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു ദൈവപൈതലിന് തന്റെ രാഷ്ട്രത്തോടുള്ള ഏതാനും പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ പൌലോസ് വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കലും തെറ്റിദ്ധരിക്കുവാൻ ഇടയില്ലാത്ത ഏതാനും നിർദ്ദേശങ്ങൾ അവൻ നൽകുന്നു. 1 തിമൊഥെയോസ് 2:1-4 വാക്യങ്ങളിൽ പൌലോസ് അത് പറയുന്നുണ്ട്. നമുക്ക് നമ്മുടെ രാഷ്ട്രത്തോടുള്ള കടപ്പാട് എന്തെന്നാൽ, അധികാരികളെ അംഗീകരിച്ച് സമാധാനപരവും നിയമങ്ങൾ അനുസരിക്കുന്നതുമായ ഒരു സമൂഹത്തിനായി ശ്രമിക്കുക. ഒരിക്കലും നിയമങ്ങൾ ലംഘിക്കരുത്. ഭരണാധികാരികൾക്ക് വിധേയപ്പെട്ടുള്ള ഒരു ജീവിതം ഒരു വിശ്വാസിക്ക് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞത് പ്രാധാന്യം അർഹിക്കുന്നതായിരിക്കുന്നത്? അതിന് കാരണം, അങ്ങനെ മാത്രമേ സുവിശേഷത്തിന്റെ ദൂത് മറ്റുള്ളവർക്ക് ലഭ്യമാകുകയുള്ളൂ. മറുതലിക്കുന്ന സ്വഭാവമുള്ളവരിൽ നിന്നും ആരാണ് സമാധാനത്തിന്റെ സുവിശേഷം കൈക്കൊള്ളുന്നത്? ആർക്കും വേണ്ടാത്. റോമാലേഖനം 13:1-4 വാക്യങ്ങളിലും പൌലോസ് ഇതേ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. റോമൻ ഭരണാധികാരികൾ ഉഗ്രവാഴ്ച നടത്തിയിരുന്ന ഒരു കാലത്താണ് ഇത് എഴുതിയിരുന്നതെന്നോർക്കണം. ആ കാലങ്ങളിലെ ചക്രവർത്തിമാർ സ്വേച്ഛാധിപതിമാർ ആയിരുന്നു. അവരിൽ മിക്കവരും സഭയെ പീഡിപ്പിക്കുന്നവരായിരുന്നു. റോമൻ സർക്കാരിനെ എതിർക്കുവാൻ ആരെങ്കിലും അക്കാലത്ത് തുനിഞ്ഞെന്നാൽ അവൻ ശരിക്കും പ്രതിസന്ധിയിലാകുമായിരുന്നു. കാരണം അവനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുവാൻ സാധിക്കാത്ത ഒരു സ്ഥലത്തോട്ടും ഓടിപ്പോകുവാൻ അന്ന് അവർക്ക് കഴിയുമായിരുന്നില്ല. ആ അവസ്ഥയിൽ പോലും ദൈവവചനം പ്രസംഗിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരുന്നു. വിശ്വാസികൾ ഓർത്തിരിക്കേണ്ട ഒരു വസ്തുത അതത്രേ. പലപ്പോഴും നമ്മുടെ തന്നെ ബുദ്ധികെട്ട പ്രവർത്തനങ്ങൾ കൊണ്ട് നാം സാഹചര്യം അധികം വഷളാക്കുന്നുണ്ടല്ലേ. ഞാൻ അതേക്കുറിച്ച് വിവരിക്കേണ്ടതില്ല. നാം വളരെയേറെ അതേക്കുറിച്ച് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ദൈവം തന്നെയാകുന്നു ഒരു രാഷ്ട്രത്തെ നിയമിച്ചതെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നു. എനിക്ക് ഇന്നും പറയുവാൻ സാധിക്കുന്നത് ആ നിയമനം ഇതുവരെ മാറിയിട്ടില്ല എന്നത്രേ. ദൈവം ഈ പറയുന്നതുപോലെ ഒരു പ്രമാണം കൊണ്ടുവന്നിരിക്കുന്നു. ആരെങ്കിലും മനുഷ്യന്റെ രക്തം ചൊരിയിച്ചാൽ അവന്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും. ദൈവത്തിന്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത്. മനുഷ്യവർഗത്തിന്റെ മഹത്വവും മനുഷ്യവർഗത്തിന്റെ ആദരവും കാത്തുസൂക്ഷിക്കുവാൻ വധശിക്ഷ നിർത്തലാക്കുവാൻ പാടില്ല. അക്രമം പെരുകുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്നവനെ വെട്ടിക്കൊന്നിട്ട് പോകുന്നവനോട് സഹതാപം കാണിക്കുന്ന അവസ്ഥ കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് മനുഷ്യനെ വലിച്ചിഴയ്ക്കുന്നു. ഇത്രയ്ക്കേ വരുവാനുള്ളൂ എന്ന ചിന്ത എന്തും ചെയ്യുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. ഭരണാധികാരികൾക്ക് ദൈവം നൽകിയിരിക്കുന്ന അധികാരത്തെ അവർ ദുർവിനിയോഗം ചെയ്യുവാൻ പാടില്ല. സഭയും രാഷ്ട്രവും പ്രത്യേകം പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. രാഷ്ട്രത്തെ കവച്ചുവെക്കുവാനല്ല സഭ, രാഷ്ട്രത്തിന് ആജ്ഞ കൊടുക്കുകയല്ല സഭയുടെ പണി. സഭയെ നിയന്ത്രിക്കേണ്ടത് രാഷ്ട്രമല്ല, ഭരണാധികാരികൾ ദൈവത്തിന്റെ സ്ഥാനമെടുക്കുവാൻ പാടില്ല. ക്രിസ്തീയ സഭ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അങ്ങനെയാകുന്നത് തികച്ചും തെറ്റാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ക്രിസ്തീയ സഭ ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഒരു മതേതര സമൂഹത്തിൽ മതേതരത്വം എപ്പോഴും ദൈവത്തിന്റെ സ്ഥാനമെടുക്കും. അതത്രേ ആധുനിക ഈ ആരാധന. ഒരു വലിയ പങ്ക് ആളുകൾ ദൈവത്തിന്റെ സ്ഥാനത്ത് മതേതരത്വം പ്രതിഷ്ഠിക്കുകയാണ്. തങ്ങൾ ദൈവത്തിന്റെ സ്ഥാനത്താണെന്ന് ചിന്തിക്കുന്ന ഭരണാധികാരികൾ തങ്ങൾക്ക് തന്നെ കുഴി തോണ്ടുകയാണ്. അങ്ങനൊരു പശ്ചാത്തലത്തോടെ 1 കൊരിന്ത്യർ 6 നമുക്ക് പ്രവേശിക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. കൊരിന്ത്യ സഭയിലെ അപവാദങ്ങൾ എന്ന ഭാഗത്താണ് നാം ഇപ്പോഴും എന്നോർക്കുമല്ലോ. ആദ്യം അശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു. ഈ അധ്യായത്തിൽ അംഗങ്ങൾ തമ്മിലുള്ള കേസുകളെക്കുറിച്ചാണ് നാം കാണുന്നത്. ഒരുവേള അവരുടെ കേസുകൾ അവർ സുവിശേഷം അംഗീകരിക്കുന്നതിന് മുൻപ് ആരംഭിച്ചതാണെന്നും വരാം. എന്നാൽ പോലും ഇനിയും അത് തുടരാതെ അവസാനിപ്പിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കേസുകൾ സഭയുടെ സാക്ഷ്യത്തിന് ഹാനികരവും ആത്മീയ ശക്തിയെ ക്ഷയിപ്പിക്കുന്നതുമാണ്. 6:1 നാം വായിക്കുന്നു, നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോടൊരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെയല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? ഇത് വളരെ വിചിത്രമായൊരു പ്രസ്താവനയായി താങ്കൾക്ക് തോന്നാം. ഇതിന് അല്പം വിശദീകരണം ആവശ്യമുണ്ട്. വിശ്വാസികൾ നിയമത്തെ സമീപിക്കരുതെന്നല്ല ഇവിടെ പൌലോസ് പറയുന്നത്. വിശ്വാസികൾ നിയമത്തിന്റെ പ്രയോജനങ്ങൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ രക്ഷിക്കപ്പെടാത്തവരുടെ ഭാഗത്തുനിന്നും വലിയ നഷ്ടം സഹിക്കേണ്ടി വരും. ഇവിടെ പൌലോസ് പറയുന്നത് വിശ്വാസികൾ അന്യോന്യം കേസ് കൊടുക്കുകയും ഒരാൾ വേറൊരാളെ കോടതി കയറ്റുകയും ചെയ്യരുത് എന്നാണ്. വിശ്വാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കുവാൻ മതേതര കോടതിയെ സമീപിക്കരുതെന്ന് ചുരുക്കം. അവ വിശ്വാസികൾ തന്നെ തീർക്കേണ്ടതാണ്. സഭകളും വിശ്വാസികളും ഇന്ന് അവഗണിക്കുന്ന ഒരു വലിയ സത്യമാണ് നാം ഇവിടെ കാണുന്നത്. ഈ വലിയ തത്വം ഇന്ന് അനേകർക്കും ഒരു വിഷയമേ അല്ല. ഇന്ന് സഭകളിൽ കാണുന്നത്രയും കേസും വഴക്കും മറ്റെവിടെയാണുള്ളത്? അതും വളരെ ലജ്ജാകരമായ വിധത്തിൽ വഴക്കുണ്ടാക്കുന്നവർ. ഒരിക്കലൊരു മനുഷ്യൻ തന്റെ അച്ഛന്റെ അടുത്ത് എന്ന് അവരുടെ പള്ളിയിലെ ഒരു കമ്മിറ്റി അംഗത്തിനെതിരെ പരാതിപ്പെട്ടു. പരാതിയുമായി ചെന്ന മനുഷ്യൻ പറഞ്ഞു, ഈ പറഞ്ഞതായ കമ്മിറ്റി അംഗം, അയാൾക്ക് പരാതിയുള്ള കമ്മിറ്റി അംഗം ഒരു ഇടപാടിൽ അയാളെ ഒരു വലിയ തുക വെട്ടിച്ചുപോലും. അതുകൊണ്ട് ഈ പരാതിക്കാരന്റെ അവകാശവാദം അയാളുടെ പ്രതിയോഗിയെ സഭയിലെ പൊതുയോഗത്തിന്റെ മുൻപാകെ കൊണ്ടുവന്ന് ഇയാൾക്ക് കിട്ടുവാനുള്ള ആ തുക വാങ്ങിക്കൊടുക്കണം. ഇത് കേട്ട അച്ഛൻ ആകെ കുഴപ്പത്തിലായി കാണുമല്ലേ. അച്ഛൻ പരാതിക്കാരനോട് പറഞ്ഞു, താങ്കൾ ശരിയായ വിധത്തിലാണ് ഈ പരാതിയുമായി വന്നിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വചനാടിസ്ഥാനത്തിൽ തന്നെ പൊതുയോഗത്തിന്റെ മുൻപിൽ ഈ പരാതി പറയുവാൻ താങ്കൾക്കെന്നാണ് ഒരു സാവകാശമുള്ളത് എന്നുകൂടി പറഞ്ഞാലും? ഉടനെ അയാൾ പറഞ്ഞു, അത് വേണ്ട, ഞാൻ അച്ഛനോട് പറയുവാനുള്ളത് പറഞ്ഞു, അത്രമാത്രം, ഇനിയും ഞാനൊന്നും ചെയ്യേണ്ടതില്ല. അച്ഛൻ പറഞ്ഞു, ഈ പരാതി തെളിയിക്കുവാൻ തന്റെ കൈവശമൊന്നുമില്ല, അതുകൊണ്ട് വാദിയും പ്രതിയും പൊതുയോഗത്തിന് മുൻപാകെ വരേണ്ടതുണ്ട്. അതുമാത്രമല്ല, പൊതുയോഗത്തിന്റെ തീരുമാനം അംഗീകരിക്കുവാൻ ഈ പറഞ്ഞ പരാതിക്കാരൻ തയ്യാറാണോ എന്നുകൂടി അച്ഛൻ അയാളോട് ആരാഞ്ഞു. അതിന് അയാൾ നൽകിയ മറുപടി, തയ്യാറാണോ എന്ന് ചോദിച്ചാൽ അവർ എങ്ങനെ തീരുമാനിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും. എനിക്കനുകൂലമായി തീരുമാനിച്ചാൽ അംഗീകരിക്കും. അയാൾക്കെതിരായിട്ടാണ് യോഗം തീരുമാനിക്കുന്നതെങ്കിൽ ഒരിക്കലും അത് അംഗീകരിക്കില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു. അച്ഛൻ അയാളോട് പറഞ്ഞത്, ഈ പരാതി ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. കാരണം ഈ പ്രശ്നത്തിൽ ഒരു തീരുമാനം എടുക്കുവാൻ താങ്കൾ മറ്റു വിശ്വാസികളെ അനുവദിക്കുന്നില്ല. താങ്കളുടെ തീരുമാനം വിശ്വാസികളിൽ അടിച്ചേൽപ്പിക്കുകയാണ്, അതിനുള്ള ശ്രമമാണ്. അതുകൊണ്ട് ഒരു വിശേഷവും ഉണ്ടാകാൻ പോകുന്നില്ല. സഭയിലെ പ്രശ്നങ്ങൾ അവിശ്വാസികളുടെ മുൻപാകെ വിധിക്കായി കൊണ്ടുപോകരുത്. അത് എത്ര രൂക്ഷമായ വഴക്കാണെങ്കിൽ പോലും ശരി. ഒരു ദൈവപൈതൽ വേറൊരു ദൈവപൈതലിനെ കോടതി കയറ്റരുത് എന്ന് ചുരുക്കം. വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വിശ്വാസികൾ തന്നെ പറഞ്ഞു തീർക്കേണ്ടതുണ്ട്. ഇന്ന് ഓരോ സഭകളിലെയും നൂറുകണക്കിന് കേസുകൾ കോടതിയിൽ കിടക്കുന്നതിന് കാരണം എന്താകുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട് അല്ലേ? സുവിശേഷീകരണത്തിനായി പണം ഒന്നുമില്ല, കോടതിയിൽ ആയിരക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. ഇതിന്റെ കാരണമെന്ത്? അതിന് ഒരൊറ്റ മറുപടി മാത്രമേ കാണുന്നുള്ളൂ. ഈ കേസുകൾ കൊണ്ടു നടക്കുന്നവർ ഇതുവരെ ദൈവമക്കളായി തീർന്നിട്ടില്ല. ഒരുപക്ഷെ അവർ സഭയുടെ നേതൃസ്ഥാനത്തായിരിക്കാം. വേറൊരു വശം കൂടി ഇതിൽ ഉള്ളതെന്തെന്നാൽ, ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള രണ്ട് വ്യക്തികളും സഭയിലെ അംഗങ്ങളായിരിക്കാം. എന്നാൽ ഒരുവനെ വിശ്വാസിയായിരിക്കൂ, മറ്റേയാൾ അവിശ്വാസിയായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിലും അവിശ്വാസികളുടെ കോടതിയിൽ പരാതിയുമായി പോയെന്ന് വന്നേക്കാം. ഇത് പ്രധാനമായും അവരവർ തീരുമാനിക്കേണ്ട വിഷയമായി വരാം. കാരണം ഇന്ന് സഭയിൽ ഭൂരിപക്ഷം അവിശ്വാസികളാണല്ലോ. വളരെ ദുഃഖകരമായ ഒരവസ്ഥയിലാണ് ഇന്ന് സഭ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസികളെയും അവിശ്വാസികളെയും തിരിച്ചറിയുവാൻ ഒരു ദൈവവേദലിന് സാധിക്കണം. വേറൊരു കാര്യം കൂടി ഇവിടെ ഓർക്കേണ്ടതുള്ളത് എന്തെന്നാൽ, ഇവിടെ പ്രധാനമായും ഇടപാടുകളിലെ വ്യത്യാസങ്ങളാണ് അവർ കോടതിയിൽ കൊണ്ടുപോയത്. കടം വാങ്ങിയിട്ട് തിരികെ കൊടുക്കാത്തതും വീട്ടുവഴക്കുകളും വസ്തു ഇടപാടുകളുമൊക്കെ. ഇന്നും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വളരെയേറെ കോടതികളിൽ ചെന്നെത്തുന്നുണ്ട്. രണ്ട് വിശ്വാസികൾ തമ്മിലുള്ള ഈ വക പ്രശ്നങ്ങൾ സഭയിലാകുന്നു തീർക്കേണ്ടത് എന്നാണ് പൗലോസ് ഇവിടെ തറപ്പിച്ചു പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അത് താങ്കളെ പ്രകാരമാണ് കൈകാര്യം ചെയ്യാറുള്ളത്? സ്വന്തം ബുദ്ധി ഉപയോഗിച്ചും ലോകത്തിന്റേതായിട്ടുള്ള വഴികളിലുമാണോ അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ താങ്കൾ ഓടി നടക്കുന്നത്? താങ്കളുടെയും എന്റെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവരി ക്രൂസിൽ യാഗമായ തനിക്കുള്ള എല്ലാ മഹിമകളും ഒഴിഞ്ഞുവെച്ചിട്ട് താൻ ഈ ഭൂമിയിലേക്ക് താൻ ഇറങ്ങി വന്നു, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ച, തന്റെ അവകാശങ്ങൾ പോലും അവകാശപ്പെടാതെ നമുക്ക് വേണ്ടി എല്ലാമായി തീർന്നതായ ആ ക്രിസ്തുവിൽ താങ്കളുടെ ജീവിതത്തെ സമർപ്പിച്ചിട്ടുണ്ടോ? അതോ ഇന്നും വഴക്കിനും അതുപോലെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുവാനുമുള്ള പ്രവണതയാണോ ജീവിതത്തിലുള്ളത്? ഒരു പ്രാവശ്യം ജീവിതത്തെ ദൈവകരണത്തിലേക്ക് സമർപ്പിച്ച് ചിന്തിച്ചാട്ട്. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിത്തന്ന ആലോചനകൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. അവിടുത്തെ വചനം എത്ര ശക്തമായിട്ടാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്, അതനുസരിച്ച് ജീവിപ്പാൻ അവൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് വചനം കേട്ട് എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അങ്ങനെ കൂടുതൽ സ്നേഹിപ്പാൻ, അവിടുത്തെ സ്നേഹം കൂടുതൽ ആസ്വദിക്കുവാൻ നിന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ സഹായിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-425-5882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-425-5882. 5582.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
കർത്തൻ വന്നിടും മേഘമതിൽ, നമ്മെ ചേർത്തിടും തന്നരികിൽ. കർത്തൻ വന്നിടും മേഘമതിൽ, നമ്മെ ചേർത്തിടും തന്നരികിൽ.
സ്വർഗദൂതരോടൊത്ത് നൊടിയിടയിൽ നാം പറന്നിടുമേ വാനി. സ്വർഗദൂതരോടൊത്ത് നൊടിയിടയിൽ നാം പറന്നിടുമേ വാനി. എന്ത് സന്തോഷമാ
നിർമ്മിതമാം ഭവനം താതനൊരുക്കുന്നു തൻ മക്കൾക്കായി. അംഗ നിർമ്മിതമാം ഭവനം താതനൊരുക്കുന്നു തൻ മക്കൾക്കായി.
തരും പ്രതിഫലം നിശ്ചയം വാഗ്ദത്തം ചെയ്ത പോൽ വാക്കുമാറാത്തവനായി. തരും പ്രതിഫലം നിശ്ചയം വാഗ്ദത്തം ചെയ്ത പോൽ വാക്കുമാറാത്തവനായി. എന്ത് സന്തോഷമാണ്
സ്ഥാപിക്കുമ്പോൾ.
കണ്ണീരില്ലാത്ത രാജ്യത്തിൽ നാം എണ്ണിത്തീരാത്ത ദൂതരുമായി.
കണ്ണീരില്ലാത്ത രാജ്യത്തിൽ നാം എണ്ണിത്തീരാത്ത ദൂതരുമായി.
വാഴും നിത്യനിത്യായുഗം രാജാധിരാജന്റെ നിർമ്മല കാന്തയായി. വാഴും നിത്യനിത്യായുഗം രാജാധിരാജന്റെ നിർമ്മല കാന്തയായി. എന്ത് സന്തോഷമാണ് അവിടെ, എന്തൊരാനന്ദമാണ് അവിടെ, എന്തു സന്തോഷമാണ് അവിടെ, എന്തൊരാനന്ദമാണ് അവിടെ.
മണ്ണിലെ ദുഃഖങ്ങൾ മറന്നിടുമേ, നിന്നതിൽ സന്തോഷം പ്രാപിക്കുമ്പോൾ. മണ്ണിലെ ദുഃഖങ്ങൾ മറന്നിടുമേ, നിന്നതിൽ സന്തോഷം പ്രാപിക്കുമ്പോൾ. കർത്തൻ വന്നിടും മേഘമതിൽ, നമ്മെ ചേർത്തിടും തന്നരികിൽ. കർത്തൻ വന്നിടും മേഘമതിൽ, നമ്മെ ചേർത്തിടും തന്നരികിൽ.
കർത്തൻ വന്നിടും മേഘമതിൽ.